Because I have seen so many young people who start so well, who don't finish well.
വളരെ നന്നായിട്ട് തുടങ്ങിയ പല ചെറുപ്പക്കാരും അവരുടെ ജീവിതത്തിന്റെ അവസാനത്തിൽ അങ്ങനെ അവസാനിക്കാത്തത് കൊണ്ട് ഈ വാക്യത്തിന് വളരെ പ്രസക്തിയുണ്ട്.
I started well, I want to finish well.
എനിക്ക് ദൈവത്തിന്റെ കരുണയാൽ ഒരു നല്ല തുടക്കം കർത്താവ് നൽകി എന്റെ ജീവിതത്തിൽ ഞാൻ അതേ നിലയിൽ നന്നായിട്ട് അവസാനിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്.
I haven't finished yet. I don't know when I'm going to finish.
എന്റെ ഓട്ടം ഞാൻ അവസാനിപ്പിച്ചിട്ടില്ല, തീർന്നിട്ടില്ല. എനിക്ക് അറിഞ്ഞുകൂടാ എന്നാണ് എന്റെ ലോകത്തിലെ ജീവിതം തീരുന്നതെന്ന്.
I know I started well 43 years ago.
43 വർഷം മുൻപ് യേശുവിനെ രക്ഷകനായി കണ്ട ആ സമയം മുതൽ നല്ല ഒരു തുടക്കം ദൈവം എനിക്ക് തന്നു എന്ന് എനിക്കറിയാം.
But I know that in every Olympic race there is no prize for starting well. The prize is for the man who finishes well.
എന്നാൽ ഒളിമ്പിക് മത്സരങ്ങളിൽ എന്നതുപോലെ നന്നായിട്ട് തുടങ്ങുന്നതിന് ഒരു മെഡൽ ലഭിക്കയില്ല എന്ന് എനിക്കറിയാം.
Many people who start running a 26 mile marathon race fall by the wayside long before they reach the finishing line.
26 മൈല് ദീർഘമുള്ള മാരത്തോൺ ഓട്ടം നന്നായിട്ട് ഓടി തുടങ്ങിയ പലരും ആ ഓട്ടം അവസാനിപ്പിച്ചില്ല എന്നുള്ളതാണ്.
Some fall down after 5 miles, some 10 miles, some 15 miles, some 20 miles.
ചിലർ 5 മൈൽ കഴിഞ്ഞ് ചിലർ 10-15 മൈലുകൾ ഓടിയിട്ട് കുഴഞ്ഞു വീഴുന്ന ദൃശ്യം നമുക്ക് കാണാൻ കഴിയും.
I don't want to just finish, I want to win.
എങ്ങനെയെങ്കിലും ഒന്ന് ഓട്ടം തികച്ചാൽ പോരാ, എനിക്ക് ജയാളിയായിട്ട് എന്റെ ഓട്ടം
അവസാനിപ്പിക്കണം. Because the Holy Spirit says in 1 Corinthians 9, run in such a way that you'll win.
കാരണം ദൈവത്തിന്റെ വചനത്തിൽ പരിശുദ്ധാത്മാവ് 1 കൊരിന്ത്യർ 9 ഓർപ്പിക്കുകയാണ്, നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം, കിരീടം പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുകയും.
സോ ദി ഫിനിഷിംഗ് ലൈൻ ഫോർ മീ ഈസ് സ്റ്റിൽ അഹെഡ്. ഇറ്റ്സ് ഐ കാൻ സേ ഐ ഫിനിഷ്ഡ് വെൽ ബിക്കോസ് ഇറ്റ്സ് സ്റ്റിൽ അഹെഡ് ഓഫ് മീ.
എനിക്ക് 63 വയസ്സുണ്ടെങ്കിലും എന്റെ ഈ ക്രിസ്ത്യ ജീവിത ഓട്ടത്തിൽ ഞാൻ അവസാനിപ്പിക്കേണ്ട ആ ഇടം മുൻപിലാണ്. എനിക്ക് അറിഞ്ഞുകൂടാ എത്ര നാൾ എനിക്ക് ഓടണമെന്ന്.
I keep praying the Lord to give me at least another 27 years of health.
ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, കുറഞ്ഞ പക്ഷം ഒരു 27 വയസ്സെങ്കിലും എനിക്ക് നല്ല ആരോഗ്യം തരണമെന്ന്.
So that I can complete 70 years as a believer before I leave the earth.
ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേക കാരണമുണ്ട്. ഞാൻ കർത്താവിനെ അറിഞ്ഞ ആ സമയം മുതൽ 70 വർഷമെങ്കിലും ഒരു കർത്താവിന്റെ ശിഷ്യനായി ഭൂമിയിൽ ജീവിക്കണമെന്നുള്ളത്.
But the Bible says we don't even know about tomorrow. We have to say if the Lord wills we live till tomorrow.
എന്നാൽ കർത്താവിന്റെ വചനം പറയുന്നു, നാളെക്കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടല്ലോ, നമുക്കാകെ പറയാൻ കഴിയുന്ന ഇത്രമാത്രമാണ് കർത്താവ് അനുവദിച്ചാൽ ഞാൻ ജീവിച്ചിരിക്കും എന്ന് മാത്രം.
But because I have a loving father I can ask him anything I want.
എന്നെ അത്യധികമായി സ്നേഹിക്കുന്ന ഒരു പിതാവ് എനിക്കുള്ളത് കൊണ്ട് നന്മയ്ക്കായിട്ടുള്ള ഏത് കാര്യം എനിക്ക് ചോദിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. സ്നേഹിക്കുന്ന എന്റെ പിതാവ് ഞാൻ ചോദിക്കുന്നതെല്ലാം തരുവോ തരാതിരിക്കുകയോ ചെയ്തുകൊള്ളട്ടെ, എനിക്കത് വിഷയമല്ല, ചോദിക്കുക എന്നുള്ളത് എന്റെ അവകാശമാണ്.
ഐ കീപ് ആസ്കിംഗ്.
അതുകൊണ്ട് ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു.
ബട്ട് മോർ ഇമ്പോർട്ടന്റ് ദാൻ ദാറ്റ് ഐ വാണ്ട് ടു ഫിനിഷ് വെൽ.
എന്നാൽ എത്ര വർഷം ഇനി എനിക്ക് ദൈവം തരുന്നു എന്നുള്ളതല്ല, അതിനേക്കാൾ അധികം ഞാൻ നന്നായി തുടങ്ങിയ ഈ ഓട്ടം നന്നായി തന്നെ അവസാനിപ്പിക്കണം, ഇതാണ് എന്റെ ആഗ്രഹം.
I'm not worried what other Christians think about me. That counts for zero in my life.
മറ്റുള്ള ക്രിസ്ത്യാനികൾ വിശ്വാസികൾ എന്നെ കുറിച്ച് എന്ത് ധരിക്കുന്നു എന്നുള്ളതിന് പൂജ്യം വിലയെ ഞാൻ കൊടുക്കുന്നുള്ളൂ.
സീറോ, നോട്ട് ഈവൻ വൺ മാർക്ക് ഫോർ ദാറ്റ്, സീറോ.
മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് ഒരു മാർക്ക് പോലും ഞാൻ കൊടുക്കുന്നവനല്ല, പൂജ്യമാണ് അവരുടെ അഭിപ്രായത്തിന്റെ വില.
God thinks about me 100.
ദൈവം എന്നെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ധരിക്കുന്നത് അതാണ് 100 മാർക്കിന്റെയും വിഷയം എന്നെനിക്കറിയാം.
I'm not worried whether other people think I'm going the right way or wrong way. It doesn't make any difference.
ഞാൻ ശരിയായ ദിശയിലാണോ പോകുന്നത്, തെറ്റിപ്പോകുന്നുണ്ടോ എന്ന് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു, അതല്ല എന്റെ വിഷയം.
Because I know one thing, that in the final day none of them will be sitting on the judgment seat to judge me.
കാരണം ഇന്ന് എന്നെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആരും തന്നെ ആയിരിക്കില്ല ആ ന്യായവിധി ദിവസം സിംഹാസനത്തിൽ ഇരിക്കുന്നതെന്ന്.
They can judge me today, but in the final day they won't have the opportunity.
ഇന്ന് അവർക്ക് എന്നെ വിധിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ കർത്താവ് ന്യായം വിധിക്കുന്ന ദിവസം അവരാരും അവനോട് കൂടെ ഉണ്ടാകുകയില്ല.
Have you ever thought of that? Who's going to sit on that throne to judge you in the final day?
ഒടുവിൽ നമ്മെ ന്യായം വിധിക്കുവാൻ ന്യായവിധിയുടെ സിംഹാസനത്തിൽ ഇരിക്കാൻ പോകുന്നത് ആരാണ്?
Is it all these people who give you good certificates or bad certificates? No.
നല്ലതോ മോശമോ ആയ സാക്ഷ്യപത്രങ്ങൾ നിങ്ങൾക്ക് നൽകിയ മനുഷ്യരാണോ അന്ന് ന്യായാസനത്തിൽ നിന്ന് നിങ്ങളെ വിധിക്കുവാൻ പോകുന്നത്?
Your elder brothers who think you are a wonderful brother, they are not going to sit and judge you that day.
നിങ്ങളൊരു നല്ല സഹോദരനാണ് സഹോദരിയാണെന്ന് ചിന്തിക്കുന്ന സഭയിലെ മൂപ്പന്മാരാണോ അന്ന് നിങ്ങളെ വിധിക്കുവാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നത്?
You don't have to worry about their opinion also.
അവരുടെ അഭിപ്രായത്തെക്കുറിച്ചും നിങ്ങൾ ഇന്ന് മനപ്രയാസപ്പെടേണ്ട കാര്യമില്ല.
Or what about all these people who hate us and who criticize us and call us false teachers and all that? They are also not going to sit there in the final judgment.
Namme verukkeyum namme kuttapeduthukeyum namukkethire avavadangal pradhipikkeyum cheyna aarum thanne aayirikkilla anna simhasanathil irunnu vidhikkan.
So there's going to be one person there.
Avide oru otte aale undaagullu ennu enikkariyam.
My savior and my lord.
എന്റെ കർത്താവും എന്റെ രക്ഷിതാവുമായിരിക്കുന്ന യേശു മാത്രമായിരിക്കും ന്യായവിധി ദിവസത്തിൽ
സിംഹാസനത്തിൽ.
അതുകൊണ്ട് ഞാൻ നന്നായിട്ടാണോ എന്റെ ഓട്ടം തികച്ചതെന്നുള്ളത് അവിടെ നിന്ന് എന്ത് ചിന്തിക്കുന്നു അതിന് മാത്രമേ വിലയുള്ളൂ.
ഓൾ ഹ്യൂമൻ ബീയിങ്സ് കാനോട്ട് ഈവൻ സീ 10% ഓഫ് മൈ ലൈഫ്.
എന്റെ ജീവിതത്തിന്റെ ഒരു 10% പോലും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും കൂടെ കിടഞ്ഞു പരിശ്രമിച്ചാലും കാണുവാൻ കഴിയുകയില്ല.
ഈവൻ മൈ വൈഫ് കനോട്ട് നോ മോർ ദാൻ 50% ഓഫ് മൈ ലൈഫ്.
എന്റെ ജീവിതത്തിന്റെ ഏറ്റവും അടുത്ത വ്യക്തിയായിരിക്കുന്ന എന്റെ ഭാര്യയ്ക്ക് പോലും എന്റെ ജീവിതത്തിന്റെ ഒരു 50%-ൽ അധികം കാര്യങ്ങൾ അറിയത്തില്ല എന്നുള്ളതാണ് സത്യം.
മൈ വൈഫ് ആൻഡ് ഐ വേർ വെരി ക്ലോസ് ടു ഈച്ച് അദർ.
ഞാനും എന്റെ ഭാര്യയും ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഞങ്ങൾ ഏറ്റവും അടുത്ത ഹൃദയബന്ധമുള്ളവരാണ്. എന്നാൽ അങ്ങനെയുള്ള ഒരു അത്യധികം അടുത്ത ബന്ധം ഉള്ളപ്പോഴും ഞാൻ പറയുകയാണ് 50%-ൽ അധികം അവൾക്ക് എന്നെ കുറിച്ച് അറിഞ്ഞുകൂടാ.
ഷീ ഡസന്റ് നോ വാട്ട് ഐ ആം തിങ്കിങ് അബൌട്ട്.
ഞാൻ എന്തിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അവൾക്ക് അറിയാൻ കഴിയില്ല.
ഐ ആം തിങ്കിങ് അബൌട്ട് സം വുമൻ ഓർ മണി ഓർ പൊസിഷൻ. ഷീ ഡസന്റ് നോ.
ഞാൻ മറ്റേതെങ്കിലും ഒരു സ്ത്രീയെ കുറിച്ചോ കൂടുതൽ പണം ഉണ്ടാക്കുന്നതിനെ കുറിച്ചോ സ്ഥാനമാനങ്ങളെ കുറിച്ചൊക്കെയാണോ ചിന്തിക്കുന്നത് എന്നുള്ളത് അവൾക്ക് എങ്ങനെ അറിയാൻ കഴിയും?
യു ഹസ്ബൻഡ്സ് നോ. യു കാൻ ഫൂൾ യുവർ വൈഫ് തോറോലി.
ഭർത്താക്കന്മാരായിരിക്കുന്ന നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരെ 100% കബളിപ്പിക്കുവാൻ
എളുപ്പം.
നിങ്ങളുടെ ചിന്താലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അവർക്ക് അറിയാനേ കഴിയുകയില്ല. നിങ്ങളുടെ ചിന്തകൾ പോലും അറിയുന്നവൻ ഒരുവൻ മാത്രമാണ് യേശു ക്രിസ്തു
മാത്രമാണ്.
പിശാചനും നിങ്ങളുടെ ചിന്തകൾ അറിയുവാൻ കഴിയില്ല എന്നുള്ള സത്യം നിങ്ങൾ അറിയണം.
And if you are a sensible person, you will live before the face of Jesus Christ alone.
അതുകൊണ്ട് നിങ്ങൾ സുബോധമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇന്നേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുൻപിൽ മാത്രമായിരിക്കും നിങ്ങൾ.
And then you will not be discouraged if other people say bad things about you.
അങ്ങനെ നിങ്ങൾ ജീവിക്കുന്നവരാണെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ കുറിച്ച് മോശമായ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് നിരുത്സാഹം ഉണ്ടാകില്ല.
And you will not get puffed up if somebody said something good about you.
മറ്റുള്ളവർ നിങ്ങളെ വാനോളം പുകഴ്ത്തുമ്പോഴും നിങ്ങളുടെ തല ചീർത്ത് നിങ്ങൾ നിഗളിക്കുകയുമില്ല.
You say, Lord, he doesn't know. That's why he's saying good things about
you. അപ്പോഴെല്ലാം പ്രശംസിച്ചു പറഞ്ഞാലും താഴ്ത്തി പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, കർത്താവെ എന്നെ കുറിച്ചുള്ള സത്യാവസ്ഥ ഈ സ്നേഹിതൻ അറിഞ്ഞുകൂടല്ലോ.
If he really knew what all I'm thinking, oh, he would have a different opinion about me already.
ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും എന്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങളൊക്കെ മുഴുവനും അവൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഇങ്ങനെ അഭിപ്രായമൊന്നും പറയുമായിരുന്നില്ലല്ലോ.
If he heard how I behave in some places, his opinion may be different.
ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഇടങ്ങളിൽ ഞാൻ പെരുമാറുന്നത് അവൻ കണ്ടിരുന്നെങ്കിൽ അവൻ അതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ എന്നെക്കുറിച്ചുള്ള എന്റെ അഭിപ്രായം വ്യത്യാസമുള്ളതായി.
Don't worry about people's opinions.
ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, മനുഷ്യരുടെ അഭിപ്രായത്തെ കുറിച്ച് നിങ്ങൾ
ഗണ്യമാക്കാതിരിക്കുക.
നിങ്ങളെ അഭിനന്ദിക്കുന്നവരാണെങ്കിലും നിങ്ങളെ വിമർശിക്കുന്നവരാണെങ്കിലും അവരെ വിട്ടേക്കുക. അല്പം പോലും നിങ്ങളുടെ ഉള്ളിൽ ഒരു ചലനമുണ്ടാക്കുവാൻ ഈ അഭിപ്രായങ്ങളെ അനുവദിക്കാതിരിക്കുക.
We must finish well.
നമ്മുടെ ജീവിതത്തിന്റെ ഓട്ടം നമുക്ക് നന്നായി അവസാനിപ്പിക്കാം.
Luke chapter 9 verse 51.
ലൂക്കോസിന് സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 51-ാം വാക്യം വായിക്കുന്നു.
It says that it's talking about Jesus when the days were approaching for his being taken up.
യേശു
resolutely set his face to go to Jerusalem.
51-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവൻ യെരുശലേമിലേക്ക് യാത്രയാകുവാൻ മനസ്സ് ഉറപ്പിച്ചു.
How many of you believe that the days for our being taken up have also come near, like it says in this verse?
ഈ വാക്യത്തിൽ നാം വായിക്കുന്നതുപോലെ ദൈവമക്കളായിരിക്കുന്ന നാം ഓരോരുത്തരും ആരോഹണം ചെയ്യപ്പെടുവാനുള്ള, കർത്താവിന്റെ അടുക്കിലേക്ക് ചേർക്കപ്പെടുവാനുള്ള നാളുകൾ എത്രയും അടുത്തിരിക്കുന്നുവെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്?
ഐ ബിലീവ്
ഞാൻ എന്റെ ഹൃദയത്തിൽ അത് വിശ്വസിക്കുന്നുണ്ട്.
ദ കമ്മിംഗ് ഓഫ് ദ ലോർഡ് മേ ബി ലോങ് ബിഫോർ ദ ലെങ്ത് ഓഫ് ലൈഫ് ഐ ഹാവ് പ്രേഡ് ഫോർ.
ഞാൻ 27 വർഷം കൂടെ ജീവിക്കണമെന്ന് കർത്താവിനോട് ചോദിച്ചെന്ന് പറഞ്ഞല്ലോ, അതിനൊക്കെ വളരെ മുൻപേ എന്റെ കർത്താവ് മടങ്ങി വരും എന്ന് ഞാൻ
വിശ്വസിക്കുന്നു.
കർത്താവിന്റെ മടങ്ങി വരവാണ് എന്ന ഹൃദയത്തിന്റെ പ്രത്യാശ.
When Jesus knew that the days were approaching for his being taken up, he decided something.
പിതാവിന്റെ അടുക്കിലേക്ക് മടങ്ങി പോകുവാനുള്ള തന്റെ ആരോഹണത്തിന്റെ നാളുകൾ അടുത്തു എന്ന് യേശു അറിഞ്ഞപ്പോൾ അവൻ ചെയ്ത ഒരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നു.
This word resolutely, steadfastly, he set his face to go to the cross.
താൻ എന്തിനു വേണ്ടി ഭൂമിയിലേക്ക് വന്നോ ആ ദൌത്യത്തിന്റെ പൂർത്തീകരണത്തിന്, ക്രൂശിലേക്ക്, കഷ്ടതയിലേക്ക് പോകുവാനായിട്ട് മനസ്സ് നിർണയത്തോടുകൂടി ഉറപ്പിച്ച യേശുവിനെയാണ് നാം കാണുന്നത്.
Determined.
അങ്ങനെ നിർണയിച്ചു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്.
I am going to go the way of the cross.
ക്രൂശിന്റെ മാർഗത്തിലൂടെ തന്നെ പോകുവാൻ ഞാൻ മനസ്സുറപ്പിച്ചിരിക്കുന്നു.
I am not going to choose an easy way.
എളുപ്പമുള്ള ഒരു മാർഗം ഞാൻ തിരഞ്ഞെടുക്കുകയില്ല എന്ന് പറയുന്ന ആത്മാവ്.
The time for my going up is approaching.
ആരോഹണം ചെയ്യുവാനുള്ള ഞാൻ എടുക്കപ്പെടുന്ന നാളുകൾ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ക്രൂശിന്റെ മാർഗത്തിൽ തന്നെ പോകും.
The Lord opened my eyes to the way of the cross about 40 years ago.
ഇന്നൊക്കെ 40 വർഷം മുൻപാണ് ക്രൂശിന്റെ മാർഗത്തെക്കുറിച്ച് കർത്താവിന്റെ ഹൃദയത്തിൽ വ്യക്തത നൽകിയത്.
I used to work in the naval base here in Kochi.
കേരളത്തിലുള്ളതായിരിക്കുന്ന നേവൽ ബേസിൽ കൊച്ചിയിൽ ഞാൻ ആദ്യ വർഷങ്ങൾ ജോലി ചെയ്തിരുന്നു. അവിടെയുള്ള ബ്രദറൻ സഭയിലായിരുന്നു ഞാൻ ആരാധന യോഗങ്ങൾക്ക് പോയിരുന്നത്. ഓർത്തഡോക്സ് സഭാംഗമായിട്ട് പിറന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ബ്രദറൻ സഹോദരന്മാരുമായിട്ടുള്ള കൂട്ടായ്മ വളരെ സഹായകമായിരുന്നു. ദൈവത്തിന്റെ വചനം നന്നായിട്ട് പഠിക്കുവാൻ എന്നെ സഹായിച്ചത് ആ ബന്ധമാണ്.
They did not emphasize the power of the Holy Spirit.
എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെക്കുറിച്ച് വേണ്ടവണ്ണം ഊന്നൽ നൽകാതെ ഇരുന്ന ആ സഹോദരന്മാരായിരുന്നു അവർ.
I found a lack in my life.
എന്റെ ജീവിതത്തിൽ ഒരു ശൂന്യത, പോരായ്മ എനിക്ക് ആ നാളുകളിലെ തോന്നി തുടങ്ങി.
So there was another brother with me in the Navy.
നേവിയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു ക്രിസ്തീയ സഹോദരൻ ഉണ്ടായിരുന്നു.
He was from Kottayam.
ആ സ്നേഹിതൻ കോട്ടയം സ്വദേശിയായിരുന്നു.
So he said, my wife goes to a Pentecostal church in Kottayam, you come there, they talk about the fullness of the Holy Spirit.
എന്റെ സ്നേഹിതൻ എന്നോട് പറഞ്ഞു, സാക്ക് എന്റെ ഭാര്യ കോട്ടയത്തുള്ള ഒരു പെന്തക്കോസ്റ്റ് സഭയിലാണ് പോകുന്നത്, അവർ പരിശുദ്ധാത്മ നിറവിനെ കുറിച്ചൊക്കെ പറയുകയും പ്രസംഗിക്കുകയൊക്കെ പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്, അവിടെ വരാൻ പറഞ്ഞു.
സോ ഐ ഗോട്ട് ഓൺ മൈ സ്കൂട്ടർ, ഹിം സിറ്റിംഗ് ബിഹൈൻഡ് മീ, ആൻഡ് വി കെയിം ടു കോട്ടയം.
കൊച്ചിയിൽ നിന്നും സ്കൂട്ടറിൽ എന്റെ പുറകിൽ എന്റെ സ്നേഹിതനെ വിരുത്തിയിട്ട് ഇത്രയും ദൂരം ഞാൻ സ്കൂട്ടർ ഓടിച്ച് വന്ന് ഞായറാഴ്ച യോഗത്തിന് വരുമായിരുന്നു.
Not once, many weekends I used to come here.
ഏതെങ്കിലും ഒരു ഞായറാഴ്ച മാത്രം വന്ന കാര്യമല്ല കേട്ടോ, വർഷങ്ങൾക്ക് മുൻപേ സ്കൂട്ടർ ഓടിച്ച് കോട്ടയം വരെ അനേക ഞായറാഴ്ചകൾ വരുമായിരുന്നു.
And I went to the Pentecostal churches to get this power.
ദൈവത്തിന്റെ വാഗ്ദത്ത വിഷയമായിരിക്കുന്ന ഈ ശക്തി, ആത്മാവിന്റെ ശക്തി കിട്ടാനായിട്ട് ഞാൻ പെന്തക്കോസ്റ്റ് സഭയിൽ പോകുമായിരുന്നു.
നെവർ ഇൻ മൈ ലൈഫ് ബീൻ ടു എ പെന്തക്കോസ്റ്റ് അസംബ്ലി ബിഫോർ.
അതിനു മുൻപ് ഒരിക്കൽ പോലും ഞാൻ ഒരു പെന്തക്കോസ്റ്റ് സഭയിൽ ഒരു മീറ്റിംഗിന് സംബന്ധിച്ചിരുന്നില്ല.
സോ ഐ വെന്റ് ടു ഡിഫറന്റ് വൺസ്.
വിവിധ സഭകളിൽ, പെന്തക്കോസ്റ്റ് സഭകളിൽ സന്ദർശിക്കാൻ എനിക്കിടയായി.
ഐ ടോൾഡ് ദം സ്ട്രേറ്റ്, ഐ ആം നോട്ട് ബാപ്റ്റൈസ്ഡ് ഇൻ ദി ഹോളി സ്പിരിറ്റ്.
അവരോട് ഞാൻ ആരംഭത്തിൽ തന്നെ പറയുമായിരുന്നു, ഞാൻ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചിട്ടുള്ള വ്യക്തിയല്ല.
When I was I'm not criticizing any of them, but I was so disappointed with what I saw 40 years ago.
ഞാനാരെ വിമർശിച്ചു പറയുകയല്ല, പക്ഷെ ഞാൻ ഒരു സത്യം പറയേണ്ടിയിരിക്കുന്നു. 40 വർഷം മുൻപ് ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തിക്കായിട്ട് ദൈവം എന്റെ ഉള്ളിൽ ഒരു വാഞ്ച തന്നപ്പോൾ ഈ ഇടങ്ങളിലൊക്കെ ഞാൻ പോയെങ്കിലും മിക്കയിടവും എന്നെ തികച്ചും നിരാശപ്പെടുത്തുന്ന
ഇടങ്ങളായിരുന്നു.
എന്നെ നിരുത്സാഹപ്പെടുത്തിയ നിരാശപ്പെടുത്തിയ ഒരു കാര്യം ഇതായിരുന്നു. അവർ വിശ്വസിച്ചിരുന്ന ഒരു കാര്യം, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സ്നാനം പ്രാപിച്ചവരല്ലെങ്കിൽ, ഒരു വ്യക്തി അല്ലെങ്കിൽ, നിങ്ങൾ ഒരിക്കലും ഒരു ദൈവവചന പ്രസംഗിയാകാൻ പാടില്ല എന്നായിരുന്നു.
But these Pentecostal pastors would ask me to preach many times, even in conventions.
എന്നാൽ അങ്ങനെ ഒരു ഉപദേശ വിഷയം അവർക്ക് ശക്തമായിട്ടുള്ളപ്പോൾ തന്നെ, എന്ന് പറഞ്ഞാൽ അഭിഷേകം കൂടാതെ ദൈവവചനം പ്രസംഗിക്കരുത്, അങ്ങനെ പഠിപ്പിക്കുന്നവർ അഭിഷേകം ഇല്ലെന്ന് അങ്ങോട്ട് പറയുന്ന എന്നെ പല കൺവെൻഷനുകളിലും പ്രസംഗിക്കാൻ വിളിക്കും.
You know why?
എന്തുകൊണ്ടാണെന്ന് അറിയാമോ?
Because I used to give them large gifts of money.
നേവിയിൽ നല്ല ശമ്പളം പറ്റിക്കൊണ്ടിരുന്ന ഞാന് എന്നെ ക്ഷണിക്കുന്നവർക്കൊക്കെ അങ്ങോട്ട് നല്ല തുക സമ്മാനമായിട്ട് കൊടുക്കുമായിരുന്നു. അതുകൊണ്ടാണ് വിളിച്ചിരുന്നു.
That's what disappointed me.
എന്റെ ഉള്ളിൽ ദുഃഖമുണ്ടാക്കിയ കാര്യം ഈ മനോഭാവമായിരുന്നു.
If they had said, "Well, Brother Zach, thank you for your gift, but we can't let you preach. You're not anointed with the Holy Spirit," I would have respected them 100 times more.
എന്നാൽ മറിച്ച് ഈ പാസ്റ്റർമാർ എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ, സഹോദര സാക്ക്, നിങ്ങൾ നൽകുന്ന ഈ പണത്തിന് വളരെ നന്ദി, പക്ഷേ ഇത് വേണ്ട. കാരണം ആ പണത്തിന് നന്ദി, പക്ഷേ നിങ്ങൾ പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ച വ്യക്തി അല്ലാത്തതുകൊണ്ട് പ്രസംഗിക്കാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവരോട് എനിക്ക് ബഹുമാനം കൂടി തന്നെ.
I really would have respected them. I said, "These people have got something real."
അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ അവരെ എന്റെ ഉള്ളിൽ ബഹുമാനിക്കുമായിരുന്നു. കാരണം അവർക്ക് കാതലായി എന്തോ ഉള്ളവരാണല്ലോ.
I said, "This is not what I want."
ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു അഭിഷേകമല്ല വേണ്ടത്.
So I got in my room and I used to fast and pray there in the naval base. I used to seek God.
കൊച്ചിയിലെ നേവൽ ബേസിലെ എന്റെ സ്വകാര്യ മുറിയില് ഞാൻ പല സമയങ്ങളിൽ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും കരയുകയും പരിശുദ്ധാത്മാവിനായിട്ട് ചോദിക്കുകയും ചെയ്യുമായിരുന്നു.
And the Lord showed me the way of the cross.
ആ നാളുകൾ കർത്താവ് ക്രൂശിന്റെ മാർഗം, യഥാർത്ഥ ക്രിസ്തീയ മാർഗം എന്താണെന്നുള്ളത് എന്നെ കാണിച്ചു.
The way he showed it to me was like this.
കർത്താവ് എന്നെ അത് കാണിച്ചത് ഈ വിധമായിരുന്നു.
Follow Jesus, he said.
യേശുവിനെ അനുഗമിക്കുവാൻ ആത്മാവെന്നോട് പറഞ്ഞു.
When was Jesus anointed?
കർത്താവായ യേശു എപ്പോഴാണ് ഉയരത്തിൽ നിന്നുള്ള അഭിഷേകം പ്രാപിച്ചത്? ഭൂമിയിലായിരുന്നപ്പോൾ.
You know that?
നിങ്ങൾക്കറിയാമോ?
When he submitted to John the Baptist, dipping him inside.
സ്നാപക യോഹന്നാന്റെ കൈക്കീഴില് യോർദാനിൽ സ്നാനത്തിനായിട്ട് തന്നെ തന്നെ വിധേയപ്പെടുത്തി കർത്താവ് ദൈവപുത്രൻ ഏൽപ്പിച്ചു കൊടുത്ത ആ സമയത്താണ് ഉയരത്തിൽ നിന്നുള്ള ആത്മാവ് അവന്റെ മേൽ വന്നത്.
And that's what the Holy Spirit showed me, that there Jesus was submitting to be pushed down to death by other people.
പരിശുദ്ധാത്മാവ് അന്ന് എനിക്ക് വ്യക്തമാക്കി തന്ന ചിത്രം ഇതായിരുന്നു. ദൈവത്തിന്റെ പുത്രനായിരുന്നെങ്കിലും ഭൂമിയിൽ വന്ന യേശു മറ്റുള്ളവർ തന്നെ മരണത്തിലേക്ക് താഴ്ത്തിക്കളയുവാൻ, വെള്ളത്തിലേക്ക് മുക്കുന്ന അതിന്റെ ചിത്രമാണല്ലോ, അതിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു.
That's the meaning of baptism. Somebody's pushing you down and killing you, burying you.
സ്നാനത്തിന്റെ യഥാർത്ഥത്തിലുള്ള പൊരുളതാണല്ലോ. മറ്റൊരാൾ നിങ്ങളെ ബലം പ്രയോഗിച്ച് ഭൂമിയിലേക്ക് വെള്ളത്തിലേക്ക് താഴ്ത്തുന്നു, നിങ്ങളെ മരണത്തിന് ഏൽപ്പിക്കുന്നു, അതാണ്
സ്നാനം.
അങ്ങനെ നിങ്ങളെ വെള്ളത്തിൽ മുക്കുവാൻ പോകുന്ന സ്നാപകനോട് നിങ്ങൾ മല്ലടിക്കാറില്ല.
If you fight with him, you'll never get baptized.
ആ സ്നാനപ്പെടുത്തുന്ന ആളിനോട് നിങ്ങൾ എതിർക്കുകയാണെന്ന് വരിയിൽ നിങ്ങൾക്ക് സ്നാനപ്പെടുക സാധ്യമല്ല.
What do you do when you get baptized?
സ്നാനപ്പെടുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ ഒരു കുഞ്ഞാടിനെ പോലെ ആ വ്യക്തിയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്.
Why?
എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്?
Because you know he will bring you up from the water also.
നിങ്ങളെ വെള്ളത്തിലേക്ക് പിടിച്ച് താഴ്ത്തുന്ന ഈ സഹോദരൻ അവൻ തന്നെ നിങ്ങളെ ഈ വെള്ളത്തിൽ നിന്ന് ഉയർത്തുകയും ചെയ്യുമെന്ന് നിങ്ങൾക്ക്
നിശ്ചയമുണ്ട്.
അതുകൊണ്ടാണ് നമ്മളോട് വിരോധമുള്ള ഒരു ശത്രു നമ്മളെ സ്നാനപ്പെടുത്താൻ നമ്മളാരും
സമ്മതിക്കാത്തത്.
വെള്ളത്തിൽ പിടിച്ച് താഴ്ത്തി കഴിഞ്ഞിട്ട് മോളോട് കൊണ്ടുവന്നില്ലെങ്കിലോ?
Why is it you submit to somebody putting you under the water?
വെള്ളത്തിനടിയിൽ നിങ്ങളെ മുക്കുവാൻ, സ്നാനജലത്തിൽ മുക്കുവാൻ വേറൊരാളിനെ നിങ്ങൾ അനുവദിക്കുന്ന എന്തുകൊണ്ടാണ്?
യു ഹാവ് വാട്ട് ദ ബൈബിൾ കോൾസ്
ദൈവത്തിന്റെ വചനം വിശ്വാസം എന്ന് വിളിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് സ്നാനത്തിന് നിങ്ങളത് വേണ്ടവണ്ണം അറിഞ്ഞില്ലെങ്കിലും സ്നാനപ്പെട്ട എല്ലാവരും ആ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അവിടെ നിയമെടുത്ത്
വിശ്വാസം.
ഞാൻ ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ വെള്ളത്തിൽ നിന്ന് മുകളിൽ വരുമെന്നുള്ള വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്.
Why did Jesus submit to so many people hammering him, killing him?
അനേകർ തന്നെ ഉപദ്രവിക്കുവാനും തന്നെ പീഡിപ്പിക്കുവാനും ഒടുവിൽ ക്രൂശിക്കുവാനും യേശു അനുവദിച്ചത് എന്തുകൊണ്ടാണ്?
Same reason.
ഇതേ കാരണമായിരുന്നു.
He had faith. Father will bring me up from this. I am absolutely sure of that.
സ്വർഗത്തിലെ പിതാവ്, തന്റെ പിതാവ് തന്നെ ഈ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുമെന്നുള്ള വിശ്വാസം യേശുവിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു.
ഓക്കെ, വെൻ സംബഡി ക്രൂസിഫൈസ് യു, വൈ ഡു യു റെസിസ്റ്റ് ഇറ്റ്?
അങ്ങനെയെങ്കിൽ യേശുവിന്റെ ശിഷ്യനായിരിക്കാൻ ആഗ്രഹിക്കുന്ന സഹോദര സഹോദരി, ഞാൻ ചോദിക്കട്ടെ, മറ്റൊരാൾ നിങ്ങളെ ബലം പ്രയോഗിച്ച് ക്രൂശിലേക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ എതിർക്കുന്ന എന്തിനാണ്? നിങ്ങൾ മസിൽ പിടിക്കുന്ന എന്തിനാണ്?
Because you don't have faith that God can raise you from the dead.
ദൈവത്തിന് മരണത്തിൽ നിന്ന് നിങ്ങളെ ഉയർപ്പിക്കുവാൻ കഴിയുമെന്നുള്ള വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ എതിർക്കുന്നത്.
That's why we resist when other people crucify us.
മറ്റുള്ളവർ നമ്മെ ക്രൂശിക്കുവാൻ ശ്രമിക്കുമ്പോൾ നാം പോരാടുന്നത്, എതിർക്കുന്നത് ഈ വിശ്വാസത്തിന്റെ അഭാവത്താലാണ്.
See, we need other people to crucify us because we cannot crucify ourselves.
നമുക്ക് നമ്മെ തന്നെ ക്രൂശിക്കുവാൻ, സ്വയം ക്രൂശിക്കപ്പെടുവാൻ കഴിയാത്തതുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതിയിൽ നമ്മെ ക്രൂശിക്കുവാൻ മറ്റുള്ളവരെയും നമുക്ക് ആവശ്യമുണ്ട്.
You try crucifying yourself.
നിങ്ങൾ തന്നെ ക്രൂശിക്കാനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കിയിട്ട് ആരും നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഉണ്ടോ?
Put one nail into your leg.
കാലിൽ ഒരുപക്ഷെ ആണിയടിക്കാൻ പറ്റിയേക്കും, കൈ സ്വതന്ത്രമാണല്ലോ.
Put one nail into your left hand.
ഇടത്തെ കൈയിലും വലത്തെ കൈ കൊണ്ട് ഒരു ആണി അടിച്ചു കയറ്റാൻ പറ്റിയേക്കും.
Then how to put the nail into this?
മൂന്നാമത്തെ ആണി വലത്തെ കയ്യിൽ എങ്ങനെയാണ് അടിക്കേണ്ടത് എനിക്കറിഞ്ഞുകൂടാ.
So God has to use other people to crucify us.
അതുകൊണ്ട് തന്നെ ഞാൻ ക്രൂശിക്കപ്പെടുവാൻ മനസ്സ് വെക്കുമ്പോൾ മറ്റുള്ളവരെ അതിനായിട്ട് ഉപകരണങ്ങളായി ദൈവത്തിന് ഉപയോഗിക്കേണ്ടി വരുന്നു.
He has provided so many people around us to crucify us.
ഓ, നമ്മുടെ ചുറ്റുപാടും ഈ മഹനീയമായിരിക്കുന്ന ശുശ്രൂഷ ചെയ്യാൻ എത്ര പേരെയാണെന്നറിയാമോ കർത്താവ് തയ്യാറാക്കുന്നത്.
Our relatives.
നമ്മുടെ ബന്ധുക്കൾ തന്നെ മതിയല്ലോ ധാരാളം.
Our people in the office.
ഓഫീസിൽ സഹപ്രവർത്തകർ എത്ര പേര്.
In the bus, in the train, there are people ready to crucify us.
ഓ, ബസ്സിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും എമ്പാടും ആളുകളെല്ലാം ആണികളുമായി തയ്യാറായി നിൽക്കുകയാണ്.
Even in the church, we have some helpers like that.
സഭയിലും അതിന് നമ്മെ സഹായിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സഹോദര സഹോദരന്മാരുണ്ടെന്നുള്ളതാണ് അത്ഭുതകരമായ കാര്യം.
Praise the Lord, I never knew so many people are here to help me.
ഓ, ദൈവത്തിന് സ്തോത്രം. ജീവന്റെ മാർഗത്തിലേക്ക് പോകാൻ, ക്രൂശിന്റെ മാർഗത്തിൽ പോകാൻ എന്നെ സഹായിക്കാനായിട്ട് ഇത്രയധികം പേരെ ദൈവം എന്റെ ചുറ്റും ഒരുക്കി
നിർത്തിയിരിക്കുകയാണ്.
താൻ മരണത്തിന്റെ തടവറയിൽ നിന്നും പുറത്തു വരും, പിതാവ് തന്നെ കൊണ്ടുവരുമെന്ന് ഉറപ്പുണ്ടായിരുന്നുകൊണ്ടാണ് യേശു മരണത്തിന്
ഏൽപ്പിച്ചത്.
ഈ സത്യം, ഈ മർമ്മം ഞാൻ മനസ്സിലാക്കിയ ദിവസം,
ഇറ്റ്സ് റിട്ടൻ ഇൻ സ്ക്രിപ്ചർ, ഇൻ 1 Timothy 2.
തിമോത്തിയോസിന്റെ രണ്ടാമത്തെ ലേഖനത്തിൽ വ്യക്തമായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം എഴുതിയിട്ടുണ്ട്.
2 Timothy 2,
2 Timothy 2, 2 Timothy 2:11, 11-ാം വാക്യം.
If we die with him, we shall definitely live with him.
നാം അവനോടുകൂടെ, ക്രിസ്തുയേശുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോട് കൂടെ ജീവിക്കുകയും ചെയ്യും, ഉയർത്തെഴുന്നേൽക്കും എന്നാണ്.
Absolutely certain.
ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു.
If you die with Jesus, you will definitely be raised again like Jesus.
യേശുക്രിസ്തുവിനോട് കൂടെ നിങ്ങൾ മരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അവനോടുകൂടെ നിങ്ങൾ നിശ്ചയമായും ഉയർക്കും എന്നുള്ളത് തിരുവചന സത്യമാണ്.
I believe it.
ഞാനത് വിശ്വസിച്ചു.
That the same God who raised Jesus from the dead will raise me also from the dead.
യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ പിതാവ് എന്നെയും മരണത്തിന്റെ കെട്ടുകളെ അഴിച്ച് ഉയർപ്പിക്കും എന്ന് കർത്താവിന്റെ ഉള്ളിൽ വിശ്വാസം
നൽകും.
പൗലോസിന്റെയും ഹൃദയത്തിൽ നിറച്ചിരുന്ന വിശ്വാസം അതായിരുന്നു, യേശുവിനെ ഉയർപ്പിച്ചവന്റെ അതേ ആത്മാവ് തന്നെയും ഉയർപ്പിക്കും.
So when a person believes that,
ഒരു വ്യക്തി ഒരു ദൈവവൈദൽ ഈ സത്യം വിശ്വസിക്കുന്നു,
he will submit to crucifixion.
ക്രൂശീകരണത്തിനായിട്ട് അവൻ മനസ്സോടെ ഏൽപ്പിച്ചു.
Let me ask you a very simple question.
വളരെ ലളിതമായിരിക്കുന്ന ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ.
Is this body better or the resurrection body better?
ഇപ്പോൾ നമുക്കുള്ളതായിരിക്കുന്ന ഈ ശരീരമാണോ മെച്ചമായത്, അതോ പുനരുത്ഥാന ശരീരമാണോ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞുള്ള ശരീരം, തേജസ്സിന്റെ ശരീരം?
What's the answer? All the clever people said,
മിടുക്കന്മാരായിരിക്കുന്ന സൗകര്യസവന്മാർ എന്ത് മറുപടിയാ പറയുന്നത്?
Resurrection.
നിങ്ങൾ പറഞ്ഞ കേട്ടില്ലെങ്കിലും എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും, പുനരുത്ഥാന ശരീരം തന്നെയാ മെച്ചമെന്നാ എല്ലാവരും
പറയുന്നത്.
പുനരുത്ഥാന ശരീരം പോലെ തന്നെ പുനരുത്ഥാന ജീവനും ഇപ്പോഴത്തെ ജീവനേക്കാളും എത്രയധികം മെച്ചമാണ്.
You want that life or this Adamic life?
ആ പുനരുത്ഥാന ജീവനാണോ നിങ്ങൾ വാഞ്ചിക്കുന്നത്, അതോ ഈ ആദാമ്യ ജീവനാണോ? എല്ലാവരും മടികൂടാതെ പറയും, എനിക്ക് വേണ്ടത് ആ പുനരുത്ഥാന ജീവനാണ്, ആദാമ്യ ജീവനെ അല്ല.
Can you have a resurrection without a death?
എന്നാ ഞാൻ ചോദിക്കട്ടെ, മരണം കൂടാതെ ഒരു പുനരുത്ഥാനം സാധ്യമാണോ?
No. There's no death, there's no resurrection.
മരണമില്ലെങ്കിൽ പിന്നെ പുനരുത്ഥാനം എന്നുള്ള വാക്കിന് തന്നെ അർത്ഥമില്ല.
If we die, we live.
നാം അവനോട് മരിച്ചാൽ കൂടെ ജീവിക്കുമെന്നാണ്.
So, it's like this.
അതിങ്ങനെയാണ്.
If I don't die,
ഞാൻ മരിക്കുന്നില്ലെങ്കിൽ,
I may say I'm a believer.
ഞാനൊരു വിശ്വാസിയാണെന്ന് ഒരുപക്ഷെ അവകാശപ്പെടുന്നുണ്ട്.
Till the end of my life, I will only manifest this nature of Adam.
എന്റെ ജീവിതത്തിന്റെ അവസാനം വരെ ഈ ആദാമിന്റെ സ്വഭാവം മാത്രമായിരിക്കും ഞാൻ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്.
You shout at your husband, shout at your wife.
നിങ്ങളുടെ ഭർത്താവിന്റെ നേരെ ഒച്ചയിടുന്ന ഒരു സഹോദരിയായോ, അല്ല ഭാര്യയുടെ നേരെ കോപിക്കുന്ന ഒരു ഭർത്താവായിട്ടോ നിങ്ങൾ അവസാനം വരത്തുള്ളൂ.
You'll tell lies when you're in a difficult situation.
നിങ്ങൾ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലാകുമ്പോൾ മടികൂടാതെ കള്ളം പറയും.
You'll always be stingy and miserly and calculating with money.
പണത്തിന്റെ കാര്യം വരുമ്പോൾ എപ്പോഴും ലുപ്തരായിട്ട് ഒത്തിരി കണക്ക് കൂട്ടി നിങ്ങൾ അവസാനം വരെ ദ്രവ്യാഗ്രഹികളായി തുടരും. ആദാമിന്റെ ജീവന്റെ ലക്ഷണങ്ങളായി
തോക്കെ
അവസാനം വരെയും നിങ്ങൾ ഈ ആദാമ്യ ജീവനിൽ നിറഞ്ഞ് മുന്നോട്ട്
പോകും.
കർത്താവിന് നമ്മോട് പറയാനുള്ള സത്വർത്തമാനം ഇതാണ്, ആ ജീവന് മരിക്കുവാൻ തയ്യാറാണെങ്കിൽ ഞാൻ മെച്ചമായ ഒരു
ജീവിതം.
യേശുവിന്റെ ജീവൻ പുനരുത്ഥാന ജീവനാണ്, അത് തരാമെന്നാണ് അവൻ
പറയുന്നത്.
യെരുശലേമിലേക്ക് പോയി ക്രൂശിൽ മരിക്കുവാൻ മനസ്സുറപ്പിച്ച് മുൻപോട്ട് പോയി യേശുവിനെ പോലെ ഞാനും ക്രൂശിന്റെ മാർഗത്തിൽ പോകുവാൻ എന്റെ മുഖം തിരിക്കണം.
As I die, every time I'll experience more and more of that resurrection life.
ഈ ക്രൂശിന്റെ അനുഭവം, എന്റെ സ്വയജീവനും മരണം അറിയുന്ന അനുഭവം എനിക്കുണ്ടാകുമ്പോഴൊക്കെ അതേ അളവിൽ ഞാൻ പുനരുത്ഥാനത്തിന്റെ ജീവനെ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കും.
What did Paul mean when he said in Philippians 3:10?
ഫിലിപ്പിലെങ്ങനെ മൂന്നാം അധ്യായം പത്താം വാക്യത്തിൽ പൗലോസ് എന്താണ് നമ്മോട് പറയുന്നത്? അനുഗ്രഹീതമായിരിക്കുന്ന ഈ വചനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഫിലിപ്പിയർ 3:10.
That I may know him, the power of his resurrection, the fellowship of his sufferings, being conformed to his death.
അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും യേശുവിനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും.
Let's ask a question. Is he talking about experiencing the power of his resurrection in heaven or here?
ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകാം. അപ്പോസ്തലനായ പൗലോസ് തന്റെ മരണത്തിന് ശേഷമുള്ളതായിരിക്കുന്ന പുനരുത്ഥാനത്തെ കുറിച്ചാണോ ഇവിടെ പറയുന്നത്, അതോ ഇവിടെയുള്ളതായിരിക്കുന്ന ലോകത്തിലെ ജീവിതത്തെ കുറിച്ചാണോ ഈ വാക്യത്തിൽ സംസാരിക്കുന്നത്?
You look at the other things. Fellowship of his sufferings, being conformed to his death, that's not in heaven.
അവിടെ ആ വാക്യത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന മറ്റു കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാട്ടെ, അവന്റെ മരണത്തോട് അനുരൂപപ്പെടുക, പിന്നെ അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അതൊക്കെ സ്വർഗത്തിലല്ല എന്ന് വളരെ വ്യക്തമാണ്. അതെല്ലാം ഈ ലോകത്തിലെ ജീവിതത്തിലാണ്.
The power of his resurrection also we can experience here.
അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമാണ്, ഈ ലോകത്തിലെ ജീവിതത്തിൽ തന്നെ യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയും എനിക്ക് അനുഭവിക്കുക സാധ്യമാണ്.
Do you know this is the good news?
ഇതാണ് നമുക്കുള്ള സുവിശേഷം, സത്വവർത്തമാനം.
Not just that your sins can be forgiven, your past is blotted out. That itself is wonderful news.
നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും നിങ്ങളുടെ കഴിഞ്ഞ കാലം മായ്ക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല, അത് അത്ഭുതകരമായിരിക്കുന്ന ഒരു അനുഭവമാണ്. എന്നാൽ അത് മാത്രമല്ല ദൈവം നൽകുന്നത്.
But like the queen of Sheba said, even the half has not been told me here.
എത്യോപ്യയിൽ നിന്ന് വന്ന ഷേബ രാജ്ഞി ശലോമോനോട് പറഞ്ഞതുപോലെ, ഇവിടെ വരുന്നതിന് മുൻപേ നിന്റെ മഹത്വത്തിന്റെ പാതി പോലും ഞാൻ അവിടെ വെച്ച് കേട്ടിരുന്നില്ല എന്ന് നാം പറയും.
Forgiveness of sins is wonderful, but that is not even the half.
പാപക്ഷമയും വീണ്ടും ജനനവും അത്ഭുതകരമായിരിക്കുന്ന ദൈവിക സത്യങ്ങളാണ്. പക്ഷേ അത് ദൈവം നമുക്ക് വെച്ചിരിക്കുന്നതിന്റെ എല്ലാം കൂടെ നോക്കുമ്പോൾ പകുതി പോലും ആകുന്നില്ല.
Something else I can experience right here on this earth.
ഈ ഭൂമിയിലെ എന്റെ ജീവിതത്തിന്റെ നാളുകളിൽ എനിക്ക് അനുഭവിക്കുവാൻ കഴിയുന്ന അത്ഭുതകരമായിരിക്കുന്ന
പുനരുത്ഥാനത്തിന്റെ
പുനരുത്ഥാനത്തിന്റെ ശക്തി ഈ ഭൂമിയിലെ ജീവിതത്തിൽ എനിക്ക് ലഭ്യമാണ്. നിരന്തരം എന്നെ നമ്മെ നിരന്തരം പാപത്തിന്റെ വഴികളിലേക്ക്, പാപത്തിന്റെ തലങ്ങളിലേക്ക് വലിച്ചു താഴ്ത്തുന്ന
ശക്തി.
ആരോടും ഞാൻ ഇനിമേൽ കയ്പ് ഉള്ള മനസ്സോട് ഇരിക്കില്ലെന്ന് തീരുമാനിച്ചിട്ട് അടുത്താഴ്ച തന്നെ നിങ്ങളുടെ മനസ്സിൽ
കയ്പുണ്ടാകും.
ഇനിമേലാൽ ഞാൻ കോപിക്കില്ല എന്ന തീരുമാനമെടുത്ത് നിങ്ങൾ പിറ്റേ ദിവസം തന്നെ കോപിക്കുന്നതായി
കാണും.
എന്റെ കണ്ണുകൊണ്ട് ഞാൻ ഇനി മോഹിക്കില്ല എന്ന് നിങ്ങൾ നിർണയിക്കുന്നു. അന്ന് വൈകുന്നേരം തന്നെ നിങ്ങൾ മോഹത്തിന് അടിമപ്പെടുന്നതായി കാണുന്നു. പാപത്തിന്റെ ശക്തി അത്ര വലുതാണ്. ഞാനിവിടെ നിന്നുകൊണ്ട് ഇനി മേലാൽ ഞാൻ വീഴത്തില്ല, കാലിടറത്തില്ല എന്ന് പറയുന്ന പോലെ. ഒരിക്കലും നിലത്ത് വീഴാൻ എനിക്ക് ആഗ്രഹമില്ല, അതുകൊണ്ട് ആ നിലയിൽ ഞാൻ വീഴത്തില്ല എന്ന്
പറയുന്നത്.
എന്നാൽ ഞാൻ വെളിയിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ വാതിൽപ്പടിയിൽ തട്ടി ഞാൻ താഴെ വീഴുക സാധ്യമാണ്. എന്നെ താഴേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാവിറ്റി, ഗുരുത്വാകർഷണത്തിന്റെ ശക്തി, അത് വളരെ വലുതാണ്. എന്നെ താഴേക്ക് വലിക്കും. പാപം അതുപോലെയാണ്, വളരെ ശക്തമായി ഓരോ ജീവിതത്തിലും വ്യാപിക്കുന്നു.
Like I say, I don't want to fall, I may say, I don't want to sin. Correct.
വീഴാൻ എനിക്ക് ഇഷ്ടമില്ലാത്ത പോലെ പാപം ചെയ്യാനും എനിക്ക് ഇഷ്ടമില്ല.
ശരിയാണ്.
എന്നാൽ
ഞാൻ
പിന്നെയും പാപത്തിൽ വീഴുന്നതായി കാണുന്നു.
This power of resurrection is the opposite of this power of sin.
എന്നാൽ പാപത്തിന്റെ ശക്തിക്ക് നേരെ എതിർദിശയിൽ വ്യാപരിക്കുന്ന ഒന്നാണ് പുനരുത്ഥാനത്തിന്റെ ശക്തി.
Is there anything in the world that can overcome this power of gravity?
ഭൂമിയിൽ ഗുരുത്വാകർഷണത്തെ അതിജീവിക്കുവാൻ, അതിനെ കീഴടക്കുവാൻ കഴിയുന്ന ഏതെങ്കിലും ശക്തി ഭൂമിയിലുണ്ടോ?
Even a little paper we fall down.
ഒരു ചെറിയ കടലാസ് തുണ്ട് നാം എടുത്തിട്ട് കൈവിട്ട് കഴിഞ്ഞാലും അതൻ താഴേക്കേ പോവുകയുള്ളൂ.
And how do you see these aeroplanes that weigh so many tons overcoming gravity and going up in the air?
അനേക ടൺ ഭാരമുള്ളതായിരിക്കുന്ന ഭീമാകാരമായ വിമാനങ്ങൾ ഈ ഭൂമിയുടെ ആകർഷണ വലയത്തിൽ താഴെ വീഴാതെ പറക്കുന്നത് നാം കാണാറുണ്ടല്ലോ. എങ്ങനെയാണ് അത്
സാധിക്കുന്നത്?
പക്ഷികളെ പോലെ ആകാശത്ത് ഈ വിമാനങ്ങൾ പറക്കുന്നതിന്റെ രഹസ്യം എന്താണ്? നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്നുള്ളതായിരിക്കുന്ന ആത്മവിശ്വാസത്തോടെ വിമാനയാത്രയ്ക്ക് നിങ്ങൾ പുറപ്പെടുന്നത്
എന്തുകൊണ്ടാണ്?
മറ്റൊരു പ്രമാണം കൂടെ, ഒരു നിയമം കൂടെ ഉണ്ട്.
Exactly like the law of gravity,
ee guruthvagarshanathinte adu pole ulla mattoru pramanam.
There is a law called the law of aerodynamics.
Aerodynamics inde mattoru pramanam kude satyamayirunde.
The law of gravity pulls people down.
Ee guruthvagarshanam ella vastukaleyum thaalekku valichondirikkana.
You follow the law of aerodynamics, it lifts you up.
എയറോഡൈനാമിക്സിന്റെ പ്രമാണം നാം പിൻപറ്റുകയാണെങ്കിൽ താഴെ പതിക്കാതെ മുകളിലായിരിക്കാൻ കഴിയും.
We can see it every day.
എല്ലാ ദിവസവും നാം അനുഭവിക്കുന്ന ഒരു സത്യമാണത്.
I mean the birds have been doing it for thousands of years.
ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഭൂമിയിൽ പക്ഷികൾ പറക്കുന്നത് ഈ പ്രമാണത്തിന്റെ
അടിസ്ഥാനത്തിലാണ്.
പക്ഷികൾ എങ്ങനെയാണ് നിലം പതിക്കാതെ ആകാശത്ത് പറക്കുന്നത്? ഒരു പട്ടിക്കോ പൂച്ചയ്ക്കോ പക്ഷികളെ പോലെ പറക്കുവാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്?
ബിക്കോസ് ഗോഡ് പുട്ട് സംതിങ് ഇൻസൈഡ് ദോസ് ബേർഡ്സ്.
ഈ പക്ഷികളുടെ ഉള്ളിൽ ദൈവം സൃഷ്ടിയിൽ തന്നെ നൽകിയിരിക്കുന്ന പ്രത്യേകമായിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഭൂമിയിലെ മറ്റ് വളർത്തുമൃഗങ്ങളിലൊന്നും ദൈവം നൽകിയിട്ടില്ലാത്ത ഒരു പ്രത്യേക സിദ്ധി പറക്കുവാൻ കഴിയുന്ന പക്ഷികൾക്കുണ്ട്.
Put something inside me which the children of Adam don't have.
ആദാമിന്റെ സന്തതിക്ക് ലഭ്യമല്ലാത്ത ഒരു ശക്തി, പുനരുത്ഥാനത്തിന്റെ ശക്തി ഈ ദൈവം തന്നെ ദൈവം മക്കളുടെ ഉള്ളിൽ നൽകിയിട്ടുണ്ട്.
Lifts me up like the bird.
പക്ഷികളെ പോലെ എന്നെ മുകളിലേക്ക് ഉയർത്തുന്ന തള്ളുന്ന ഒരു ശക്തിയാണ് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നത്.
But you know there are some birds who can't fly.
എന്നാൽ പറക്കാൻ കഴിയാത്ത ചില പക്ഷികൾ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ.
I've seen them in cages in people's houses.
വീടുകളിലെ കൂടുകളിൽ അടച്ചിട്ടിരിക്കുന്ന പക്ഷികൾക്ക് പറക്കുവാൻ കഴിയില്ല. ആഗ്രഹമുണ്ടെങ്കിലും
they can fly, but there's a cage around them.
അവയ്ക്ക് ചിറകൾ ഉണ്ടെങ്കിലും അവയ്ക്ക് ചുറ്റും ഇരുമ്പഴികളുണ്ട്.
Now the sad thing with human beings is they make their own cage. Birds don't do it. The human beings do it.
പക്ഷികൾക്ക് തടവറ സൃഷ്ടിക്കുന്നത് മനുഷ്യരാണെങ്കിൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ദുഃഖകരമായ കാര്യം അവർ തന്നെ അവരുടെ തടവറകൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്.
യു ഹാവ് മേഡ് സർട്ടൻ തിങ്സ് അറൌണ്ട് യു ദാറ്റ് പ്രിവെന്റ് യു ഫ്രം ഫ്ലൈയിങ്.
പക്ഷികളെ പോലെ ചിറകടിച്ച് പറക്കുവാൻ നിങ്ങൾക്ക് കഴിയാതെ വണ്ണം ചില കാര്യങ്ങൾ നിങ്ങളുടെ ചുറ്റും വന്ന് നിങ്ങളെ തടവിലാക്കുവാൻ നിങ്ങൾ തന്നെ അനുവദിച്ചിരിക്കുക.
ഈവൻ ഇഫ് ദ ലോർഡ് പുട്സ് ഹിസ് ലൈഫ് ഇൻസൈഡ് യു,
കർത്താവ് തന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി ജീവൻ നിങ്ങളുടെ ഉള്ളിൽ നൽകിയാലും
ദ കേജ് ദാറ്റ് യു ഹാവ് മേഡ് ഫോർ യുവർസെൽഫ് മേക്ക് ഷുവർ ദാറ്റ് യു നെവർ ഫ്ലൈ ഇൻ യുവർ ലൈഫ്.
നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ നാളുകൾ കൊണ്ട് തീർത്തിരിക്കുന്ന ഈ തടവറ കൂട് നിങ്ങളെ പറക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാക്കിയിരിക്കുകയാണ്. ആ കൂട് ഞാൻ ഉദ്ദേശിക്കുന്ന തടവറ എന്താണ്?
Supposing you say, I can never forgive that fellow. He is so much harm.
എന്റെ ജീവിതത്തിൽ വളരെയധികം ദോഷം ചെയ്തവനാണ് ആ വ്യക്തി, അവനോട് എനിക്ക് ഒരിക്കലും ക്ഷമിക്കുവാൻ കഴിയുകയില്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അതെന്താണ്? ആ മനോഭാവം എന്താണെന്നറിയാമോ? അത് നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ തീർത്തിരിക്കുന്ന ഇരുമ്പഴികളാണ്. നിങ്ങളുടെ ഇനിയുള്ള ജീവിതകാലം മുഴുവൻ നിങ്ങൾ ആ ഇരുമ്പഴികൾക്കുള്ളിൽ തടവിലായിരിക്കും.
This rich young ruler, he made a cage with his money and he sat inside there all his life.
നാം നേരത്തെ ചിന്തിച്ച ധനികനായ ചെറുപ്പക്കാരൻ തനിക്ക് ലഭിച്ച ധനം കൊണ്ട് അവന്റെ ജീവിതത്തിന് ചുറ്റും ഇരുമ്പഴികൾ സൃഷ്ടിച്ച് അതിൽ തന്നെ ഇരുന്നു.
It was a golden cage with golden bars, but it was still a cage.
ഒരുപക്ഷെങ്കിൽ പൊന്നുകൊണ്ടുണ്ടാക്കിയ പൊൻവാതിലുള്ളതായിരിക്കുന്ന ഒരു കൂടായിരിക്കാം, എങ്കിലും അതൊരു തടവറ
തന്നെയായിരുന്നു.
പാവം മനുഷ്യൻ, പറക്കുവാൻ ദൈവം സൃഷ്ടിച്ചവൻ അവനുണ്ടാക്കിയ തടവറയിൽ പറക്കാതെ കഴിയുന്നു. ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ, നിങ്ങൾ ഒരാളോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാതിരിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും ദോഷം ചെയ്ത ഒരു വ്യക്തിയുടെ അടുക്കൽ ചെന്ന് ക്ഷമയാചിക്കുവാൻ മനസ്സില്ലാതിരിക്കുക.
യു ഡോണ്ട് ഗിവ് ബാക്ക് വാട്ട് യു ഹാവ് ടേക്കൺ റോങ്ലി ഫ്രം സംവെയർ.
എവിടെ നിന്നെങ്കിലും തെറ്റായ നിലയിൽ നിങ്ങൾ സമ്പാദിച്ച വസ്തുക്കൾ പണം മടക്കി കൊടുക്കുവാൻ മനസ്സില്ലാതിരിക്കുക.
യു ഗോട്ട് ആംബിഷൻസ് ഇൻ യുവർ ലൈഫ് വിച്ച് ആർ നോട്ട് ഇൻ ലൈൻ വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്.
ദൈവവചനവുമായിട്ട് പൊരുത്തപ്പെടാത്ത ജീവിതാഭിലാഷങ്ങൾ സൂക്ഷിക്കുക.
You seek the honor of men more than the honor of God.
ദൈവത്തിന്റെ മാനത്തേക്കാൾ അധികം മനുഷ്യരുടെ മാനം അന്വേഷിക്കുന്ന മനസ്സ്.
You are more interested in pleasing your unconverted relatives than in pleasing Almighty God.
സർവശക്തനായിരിക്കുന്ന കർത്താവിനെ പ്രസാദിപ്പിക്കുന്നതിനേക്കാൾ അധികം വീണ്ടും ഞരണ അനുഭവമില്ലാത്ത മാനസാന്തരപ്പെടാത്ത നിങ്ങളുടെ ബന്ധുക്കളെ തൃപ്തിപ്പെടുത്തുന്നതിലാണ് നിങ്ങൾ മനസ്സ് വെച്ചിരിക്കുന്നതെങ്കിൽ.
I remember one family that used to be with us in Bangalore.
ബാംഗ്ലൂരിൽ ഒരു കാലഘട്ടം ഞങ്ങളോട് ഒരുമിച്ചുണ്ടായിരുന്ന ഒരു കുടുംബത്തെക്കുറിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. ആ ഭവനത്തിലെ സഹോദരി ഒരിക്കൽ എന്റെ ഭാര്യയോട് പറഞ്ഞു,
ഡ്യൂറിംഗ് ദ സമ്മർ ഹോളിഡേസ് വി ഓൾവേസ് ഗോ ഹോം ബിക്കോസ് ദി ചിൽഡ്രൻ ഗെറ്റ് ലീവ്.
കുട്ടികൾക്ക് പഠിക്കുന്ന ഇടങ്ങളിൽ അവധിക്കാലമായതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ബന്ധുക്കളെ സന്ദർശിക്കാനായിട്ട് നാട്ടിൽ പോകാറുണ്ടെന്ന് പറഞ്ഞു. നാട്ടിൽ ഞങ്ങളുടെ ബന്ധുക്കളോട് ഒരുമിച്ച് ചെലവഴിക്കുന്ന ആ സമയം കൊണ്ട് ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ പിന്മാറ്റക്കാരായിട്ടാണ് മടങ്ങി
വരുന്നത്.
കാരണം ഞങ്ങൾ അവിടെ ഇരുന്ന്
and practice the usual Syrian Christian custom of gossiping about other people.
സുറിയാനി ക്രിസ്ത്യാനികളുടെ സാധാരണ നേരം പോക്കായിരുന്ന മറ്റുള്ളവരെ കുറിച്ച് ദൂഷണം പറയുന്ന ആ ചടങ്ങിൽ ഞങ്ങളും
പങ്കാളികളാണ്.
അങ്ങനെയുള്ളതായിരിക്കുന്ന ആ തിന്മയ്ക്കെതിരെ നിലപാടെടുക്കുവാൻ അതിൽ പങ്കാളികളാകാതെ മാറി നിൽക്കുവാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് ഇവർ മടങ്ങി വരുന്ന
പിന്മാറ്റക്കാരാണ്.
ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ആ മേശയ്ക്ക് ചുറ്റും നിന്ന് എഴുന്നേറ്റ് പോകാനുള്ള
ധൈര്യമില്ലാത്തതുകൊണ്ട്
ബന്ധുക്കളുടെ കർത്താവിനെ അറിയാത്ത ബന്ധുക്കളുടെ വീട്ടിൽ ദിവസങ്ങൾ താമസിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ അവര് കാണുന്ന ആ മോശമായിരിക്കുന്ന ടെലിവിഷൻ പരിപാടികൾ കാണുന്നു. അവധിക്കാലം ചെലവഴിച്ചിട്ട് മടങ്ങി വരുമ്പോൾ ഒന്നാം തരം പിന്മാറ്റക്കാരായിട്ടാണ് അവർ മടങ്ങി വരുന്നത്. ആ വീട്ടിലെ സഹോദരിയുടെ സാക്ഷ്യമാണ്. എന്തുകൊണ്ടാണ് ഇത്
സംഭവിക്കുന്നത്?
നമ്മുടെ ബന്ധുക്കളെ ആരെയും പിണക്കരുതെന്നാണ് നമ്മുടെ ഒക്കെ
ആഗ്രഹം.
ദോഷത്തിനായിരിക്കുന്ന ദൈവത്തെ പിണക്കുക എന്നുള്ള കാര്യമോ അത് സാരമില്ലെന്നേ. എന്നാൽ നമ്മുടെ അമ്മച്ചനല്ലേ മാകിയല്ലേ, അത് അവരെയൊക്കെ പിണക്കാൻ പറ്റുകയല്ല. ഈ ഒരു
മനോഭാവം
യേശുക്രിസ്തുവിന്റെ ശിഷ്യരാണെന്ന് അവകാശപ്പെടുന്ന ഒത്തുതീർപ്പുകാരെ നമുക്ക് ഈ കാലഘട്ടത്തിലും കാണാൻ കഴിയും.
യു വണ്ടർ വൈ യു ഡോണ്ട് ഫ്ലൈ.
എന്തുകൊണ്ടാണ് പക്ഷികളെ പോലെ നിങ്ങൾക്ക് ക്രിസ്ത്യ ജീവിതത്തിൽ പറക്കാൻ കഴിയാത്തതെന്ന് നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടോ? നിങ്ങൾ തന്നെ നിങ്ങളുടെ ചുറ്റും തീർത്തിരിക്കുന്ന ഇരുമ്പഴികൾ കൊണ്ടാണ്. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നതിലാണ് നിങ്ങൾ മനസ്സ് വെച്ചിരിക്കുന്നത്.
ബ്രദേഴ്സ് സിസ്റ്റർ, സ്റ്റെഡ്ഫാസ്റ്റ്ലി സെറ്റ് യുവർ ഫേസ് ലൈക്ക് ജീസസ് ടു ടേക്ക് അപ് ദി ക്രോസ് ആൻഡ് ഡൈ ടു ദി ഒപ്പീനിയൻസ് ഓഫ് ഓൾ യുവർ റിലേറ്റീവ്സ്.
സഹോദര സഹോദരി, കർത്താവായ യേശുവിനെ പോലെ മനുഷ്യരുടെ അഭിപ്രായങ്ങൾക്ക് മരിക്കുവാൻ തയ്യാറായിട്ട് ക്രൂശിന്റെ മാർഗത്തിൽ പോകുവാൻ മനസ്സുറപ്പിച്ചുകൊള്ളുക. എന്ത് വില കൊടുത്തും ഞാൻ എന്റെ കർത്താവിനെ മാത്രം പ്രസാദിപ്പിക്കാൻ പോവുകയാണ് എന്ന് നിങ്ങൾ തീരുമാനിക്കുമോ?
ഐ ഹാവ് ഓഫൻഡഡ് ന്യൂമറസ് റിലേറ്റീവ്സ് ഓഫ് മൈൻ.
എണ്ണമില്ലാത്തവണ്ണം എന്റെ ബന്ധുക്കളെ ഞാൻ കർത്താവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ ഞാൻ പിണക്കിയിട്ടുള്ളവനാണ്. മനഃപൂർവ്വമായിട്ട് അവരെ പിണക്കാൻ വേണ്ടി ചെയ്തതല്ല.
ബിക്കോസ് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഗോസിപ്പിംഗ് ആൻഡ് ബാക്ക് ബൈറ്റിംഗ് ലൈക് ദം.
അവരെ പോലെ പരദൂഷണം പറഞ്ഞ് പിന്മാറ്റക്കാരനാകുവാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് പലരെയും പിണക്കേണ്ടി
വന്നത്.
എനിക്ക് മറ്റ് ചില അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് പോകാറുണ്ട്. പലർക്കും അത് പിണക്കിന്
കാരണമാണ്.
സാമൂഹ്യ ബോധമില്ലാത്ത മനുഷ്യനെന്നൊക്കെ എന്നെ കുറിച്ച് അവർ
പറയും.
അവരെന്നെ കുറിച്ച് പറയുന്ന അഭിപ്രായം എനിക്ക് വിഷയമേയല്ല. എന്ത് വില കൊടുത്തും എന്റെ ഹൃദയത്തെ നിർമ്മലമായി സൂക്ഷിക്കണം എന്നെനിക്ക്
നിർബന്ധമുണ്ട്.
അതിനേക്കാളധികമായിട്ട് ഞാനൊരു തടവറയില് സ്വതന്ത്രനല്ലാതെ കഴിയാൻ ആഗ്രഹമില്ല. എനിക്ക് പറക്കണം. ഞാൻ നിങ്ങളോടൊരു കാര്യം
പറയട്ടെ,
നിങ്ങൾ യഥാർത്ഥമായി വീണ്ടും ജനിച്ച വ്യക്തിയാണെങ്കിൽ,
ഈവൻ ഇഫ് യു ആർ ദ ബോൺ അഗൈൻ ടുഡേ,
ഇന്ന് മാത്രം കർത്താവിന്റെ ജീവിത ബന്ധത്തിലേക്ക് നിങ്ങൾ
വന്നവരാണെങ്കിലും,
യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുവാൻ നിങ്ങൾ ഹൃദയപൂർവ്വം ഇന്ന് അവനെ ക്ഷണിച്ച് ഇന്ന് വീണ്ടും ജനിച്ച
വ്യക്തിയാണെങ്കിലും, യു വിച്ച് ക്യാൻ ഷൂട്ട് അപ് ടു ദ ഹെവൻസ് ലൈക്ക് ദ റോക്കറ്റ്സ്.
ആകാശത്തിലേക്ക് കുതിച്ചു വരുന്ന റോക്കറ്റുകളെ പോലെ ആത്മീയ തലത്തിൽ ഉയരുവാൻ കഴിയുന്ന ഒരു ദിവ്യശക്തി ഇന്ന് വീണ്ടും ജനിച്ച വ്യക്തിയുടെ ഉള്ളിലും ദൈവം നൽകിയിട്ടുണ്ട്.
chains that prevent that rocket from going up.
എന്നാൽ ആകാശത്തിലേക്ക് കുതിച്ചേരുന്നതിൽ നിന്ന് ഈ റോക്കറ്റിനെ തടയുന്ന ചങ്ങലകൾ ഭൂമിയിൽ ബന്ധിച്ചിരിക്കുകയാണ്.
You know, before there were airplanes,
എയറോപ്ലെയിനുകൾ കണ്ടുപിടിക്കുന്നതിന് മുൻപ്
people used to go up in hot air balloons.
ഈ ബലൂണുകളിലെ ചൂടാക്കിയതായിരിക്കുന്ന വാതകങ്ങളുടെ സഹായത്താൽ മനുഷ്യൻ അന്തരീക്ഷത്തിൽ യാത്രയുമായിരുന്നു.
People do that even today.
ഇന്നും ആളുകൾ അങ്ങനെയുള്ള ബലൂണിൽ സഞ്ചരിക്കാറുണ്ട്.
Balloon and underneath will be a basket into which they climb.
അതിന്റെ ചിത്രം മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഭീമാകാരമായിരിക്കുന്ന വാതകം നിറച്ച ഒരു ബലൂണ്, അതിന്റെ അടിയിൽ ഒരു ചെറിയ തൊട്ടി, അതിനുള്ളിൽ മനുഷ്യർക്ക് ഇരിക്കാം.
Tied down.
അത് അവർ യാത്ര തിരിക്കുന്നതിന് മുമ്പേ അത് ഭൂമിയിലേക്ക് ബന്ധിച്ചിരിക്കും.
They heat the air that goes into this balloon.
ഈ വലിയ ബലൂണിന്റെ ഉള്ളിലേക്ക് ചൂടാക്കിയതായിരിക്കുന്ന വായു കടത്തിവിടുന്നു.
As you all know, hot air goes up.
നിങ്ങൾക്കറിയാം, വാതകങ്ങൾ ചൂട് പിടിക്കുമ്പോൾ അത് അതിന്റെ സാന്ദ്രത കുറഞ്ഞിട്ട് അത് മുകളിലേക്ക് കയറും.
റിമൂവ് ദീസ് റോപ്സ്.
ഭൂമിയിലേക്ക് ബലൂണിനെ ബന്ധിച്ചിരിക്കുന്ന കയറുകൾ അറുത്തുവിടുമ്പോൾ ഈ ബലൂണുകൾ മുകളിലേക്ക് പോകുന്നത്
കാണാം.
ഈ ബലൂണുകൾക്കുള്ളില് പല ചാക്കുകളിലായിട്ട് മണല് നിറച്ചിട്ടുണ്ട്. അങ്ങനെ ചാക്കുകൾ നിറച്ച് ഭാരം ഇതിന് കൊടുത്തില്ലെന്ന് വരികയില് ബലൂണ് നിയന്ത്രണം വിട്ടങ്ങ് മുകളിലേക്ക്
പോകും.
അല്പം കൂടെ മുകളിലേക്ക് പോകുവാൻ അവർക്ക് ആഗ്രഹം ഉണ്ടാകുമ്പോൾ അവർ ചെയ്യുന്ന എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ഒരു മണൽചാക്ക് എടുത്ത് ഭൂമിയിലേക്ക് എറിയും, ഭാരം
കുറയ്ക്കും.
കർത്താവിനോട് അല്പം കൂടെ അടുത്ത് ചെല്ലാനായിട്ട് നിങ്ങളും ചെയ്യേണ്ടത് അത് മാത്രമാണ്.
ടേക്ക് വൺ ഓഫ് ദോസ് ബാഗ്സ് ഓഫ് മഡ് ദാറ്റ് യു ഗോട്ട്.
നിങ്ങൾ സഞ്ചിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ മണ്ണുണ്ടല്ലോ, ഒരു ചാക്കെടുത്ത് താഴെ കളയുക, ഉപേക്ഷിക്കുക.
യു വാണ്ട് ടു ഗോ ലിറ്റിൽ ഹയർ സ്റ്റിൽ.
അല്പം കൂടെ മുകളിലേക്ക് പോകാൻ അപ്പോഴും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഒരു ചാക്ക് കൂടെ താഴേക്ക് എറിയുവാൻ ധൈര്യം കാണിക്കുക.
യു ലുക്ക് അറ്റ് ദാറ്റ് ബ്രദർ ഹൂസ് ഇൻ ദാറ്റ് ബലൂൺ സോ ഹൈ.
ആ ചൂടുള്ള വാതക ബലൂണില് വളരെ ഉയരത്തിൽ ഒരു സഹോദരൻ യാത്ര ചെയ്യുന്നത് നിങ്ങൾ കാണുന്നു.
ഹൗ ഡിഡ് ഹി ഗെറ്റ് ദേർ?
അവിടെ വരെ ഇവൻ എത്തിയത് എങ്ങനെയാണെന്ന് നിങ്ങൾ ഇന്ന് അത്ഭുതപ്പെടുകയാണ്. സ്നേഹിത, അതേ വിധത്തിൽ നിനക്കും അവിടെ എത്തുവാൻ കഴിയുമെന്നുള്ളതാണ്.
ഹി ത്രൂ ഔട്ട് സംതിങ് വിച്ച് യു ആർ ക്ലിംഗ് ടു.
ഇന്ന് നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ചിലതൊക്കെ അവൻ ഓരോ സമയത്ത് എറിഞ്ഞു കളഞ്ഞവനാണ്.
Now supposing one of these persons in the balloon,
ബലൂണിലുള്ളതായിരിക്കുന്ന യാത്ര ചെയ്യുന്നവരിൽ അതിൽ ഒരാൾക്ക് ഈ ഭാരമുള്ള മണൽചാക്കുകളെ താഴെ ഇടാൻ മനസ്സില്ലെങ്കിൽ,
but he believes in prayer.
ആ വ്യക്തിക്ക് പ്രാർത്ഥനയിലാണ് വിശ്വാസം എന്നിരിക്കട്ടെ.
Oh God, let this balloon go higher.
കർത്താവെ, സർവശക്തനായ ദൈവമേ, ഈ ബലൂണ് കുറച്ചുകൂടെ ഒന്ന് മേലോട്ട് ഉയരട്ടെ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ,
in that basket he kneels down and prays and cries, balloon will not go higher.
ബലൂണിന്റെ ആ ബാസ്കറ്റിലിരുന്ന് അവൻ മുട്ടുകുത്തി ഒരുപക്ഷെ കണ്ണുനീരോടുകൂടി അവൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ ബലൂൺ മേലോട്ട് പോണേ. നമുക്കറിയാം ബലൂൺ മേലോട്ട് പോകത്തില്ല, ദൈവസർവശക്തനാണെങ്കിലും.
But without any prayer, if he just throws out one stack, he'll go up pretty quickly.
ഒരു വശം ഈ പ്രാർത്ഥനയൊന്നും ഇല്ലെങ്കിൽ പോലും ഈ ചാക്കെടുത്ത് താഴ്ത്തിടാവുന്ന വരെ ബലൂൺ മേലോട്ട് പോകും, നമുക്കറിയാം.
You know, we think that if we pray, everything will happen.
നമ്മുടെ പലരുടെയും ധാരണ, നമ്മൾ അങ്ങ് വെറുതെ പ്രാർത്ഥിച്ചാൽ മതി എല്ലാം നടന്നോളൂന്ന്.
You also got to throw out some of these stacks.
പ്രാർത്ഥിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ, പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ എറിഞ്ഞു കളയേണ്ട പല മണൽചാക്കുകളും ഉണ്ട്.
Otherwise your prayer is not going to be answered.
അല്ലെന്ന് വരികിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കില്ല.
Something of earth that you love.
നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ അത്യധികം സ്നേഹിക്കുന്ന ഭൗമികമായിരിക്കുന്ന എന്തോ എവിടെയൊക്കെയോ ഉണ്ട്, അതാണ് നിങ്ങളുടെ മുകളിലേക്ക് വിടാത്തത്.
I'm not saying you shouldn't use it.
നിങ്ങൾ ദൈവം നൽകിയിരിക്കുന്ന ഭൗതിക വസ്തുക്കളെ ഉപയോഗിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്.
Jesus did not live in the wilderness like John the Baptist.
യോഹന്നാൻ സ്നാപകനെ പോലെ മരുഭൂമിയിൽ ഏകനായി ജീവിച്ചവനായിരുന്നില്ല യേശു.
Jesus ate good food, not like John the Baptist who ate locusts and all that.
വെട്ടുകിളിയും കാട്ടുതേനും ഭക്ഷിച്ച യോഹന്നാൻ സ്നാപകനെ പോലെ ആയിരുന്നില്ല യേശുവിന്. നല്ല ഭക്ഷണം കഴിക്കാൻ വിഷമമൊന്നുമില്ലായിരുന്നു.
We are not following John the Baptist, we follow Jesus.
നാം യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യരല്ല, നാം യേശുവിന്റെ ശിഷ്യരാണ്.
We can eat good food.
നല്ല ഭക്ഷണം കഴിക്കുന്നത് പാപമല്ല.
We can work as a carpenter, earn our living, whatever job you do.
ഒരു മരപ്പുരക്കാരനെ പോലെ ജോലി ചെയ്ത യേശുവിനെ പോലെ നിങ്ങൾ എന്ത് ജോലി ചെയ്താലും നിങ്ങളുടെ ഉപജീവനത്തിനുള്ള മാർഗം നിങ്ങൾക്ക് ഉണ്ടാക്കാം.
But Jesus never loved any of those things.
എന്നാൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യേശു ലോകത്തിലുള്ള ഒരു വസ്തുവിനെയും സ്നേഹിച്ചിരുന്നില്ല.
You know, I believe the world is upside down ever since the day Adam sinned.
എന്റെ ബോധ്യം, ആദാം പാപം ചെയ്ത ആ സമയം മുതൽ തന്നെ ലോകം കീഴ്മേൽ മറിഞ്ഞിരിക്കുകയാണ്.
Here's one proof of it.
അതിനൊരു തെളിവ് ഞാൻ പറയാം.
Please listen carefully.
നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം.
God gave us people around us to love.
നമ്മുടെ ചുറ്റും മറ്റു മനുഷ്യരെ, സമസൃഷ്ടികളെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് നാം അവരെ സ്നേഹിക്കാൻ വേണ്ടിയാണ്.
And God gave us money and material things to use.
പണവും ഭൗതികമായിരിക്കുന്ന മറ്റു വസ്തുക്കളും നമ്മുടെ ജീവിതത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ മാത്രം ദൈവം നൽകിയിരിക്കുന്നവയാണ്.
An upside down man.
തലതിരിഞ്ഞ മൂല്യബോധങ്ങളിൽ തലതിരിഞ്ഞ ഒരു മനുഷ്യൻ എന്താണ് ചെയ്യുന്നത്?
He loves money.
അവൻ ഭൗതിക വസ്തുക്കളെയും പണത്തെയും സ്നേഹിക്കുന്നു.
And he uses people.
മനുഷ്യരെ അവന്റെ സ്വന്ത കാര്യസാധ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നു.
You meet one important man, you say, good to keep in touch with him. Because I can use him.
വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ എവിടെയെങ്കിലും കണ്ടുമുട്ടിയാൽ ഉടനെ അവന്റെ മനസ്സിൽ പോകുന്ന ചിന്ത എന്താണെന്നറിയാമോ? ഈ വ്യക്തിയുമായിട്ടുള്ള ഒരു പരിചയം നിലനിർത്തുന്നത് നല്ലതാണ്, എപ്പോഴെങ്കിലും ഒരു പ്രയോജനം വരാതിരിക്കത്തില്ല.
We use people and love material things.
നാം മനുഷ്യരെ ഉപയോഗിക്കുകയും ഭൗതികമായിരിക്കുന്ന വസ്തുക്കളെ സ്നേഹിക്കുകയും ചെയ്യുകയാണ്.
All who are like that are upside down.
അങ്ങനെ ചെയ്യുന്നവരാരൊക്കെയാണെങ്കിലും അവരുടെ പേരെന്താണെങ്കിലും അവർ തലകീഴെ മറിഞ്ഞവരാണ്.
Jesus loved people and used material.
യേശു മനുഷ്യരെ സ്നേഹിക്കുകയും ഭൗതിക വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്തവനായിരുന്നു.
God has given us material things to use, not love.
ദൈവം നമുക്ക് ഭൂമിയിൽ വസ്തുവകൾ നൽകിയിരിക്കുന്നത് സ്നേഹിക്കാനല്ല, മറിച്ച് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ്.
That's what I mean by throwing out some of these sandbags.
ഈ മണൽച്ചാക്കൾ എറിയുന്നതിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഈ ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം.
You don't have to give up your money, just stop loving it, that's all.
നിങ്ങളുടെ പണം മുഴുവൻ നിങ്ങൾ എറിഞ്ഞു കളയണമെന്നല്ല ഞാൻ അർത്ഥമാക്കുന്നത്, പക്ഷേ പണത്തെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ നിന്ന് നിങ്ങൾ മോചനം പ്രാപിക്കണം.
What we have to throw out is not money, but the love of money.
നമുക്ക് വെളിയിൽ എറിഞ്ഞു കളയേണ്ടത് പണമല്ല, മറിച്ച് പണസ്നേഹമാണ്.
What we have to throw out is our attachment to earthly things, not the earthly things themselves.
ലോകത്തിലെ വസ്തുവകളെ നാം ഉപേക്ഷിക്കണം, വിട്ടുകളയണമെന്നല്ല, മറിച്ച് ഈ വസ്തുക്കളുള്ള നമ്മുടെ മനസ്സിന്റെ ആ ചായ്വ്, ആ സ്നേഹം, അതാണ് നാം ഉപേക്ഷിക്കുന്നത്.
Otherwise I'll tell you straight.
അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് നേരെ പറയാം.
You can go to hundreds of meetings, fast and pray as much as you like, you will not go higher.
നിങ്ങൾ നൂറുകണക്കിന് മീറ്റിംഗിൽ പോവുകയും ഉപവസിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്താലും നിങ്ങൾക്ക് ആത്മീയ തലത്തിൽ മുകളിലേക്ക് പോവുക അസാധ്യമാണ്.
Paul said, I'm dead to this world and this world is dead to me.
പൗലോസ് ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്, ഈ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടവനാണ്, മരിച്ചവനാണ്.
That means as far as this world, the world is as attractive to me as a dead man stinking on the cross.
പൗലോസിന്റെ വാക്കുകൾ നമുക്ക് ഇങ്ങനെ അതിന്റെ അർത്ഥം പറയാം. ക്രൂശിൽ മരിച്ചു കഴിഞ്ഞ് ജീർണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശവശരീരത്തോട് എനിക്ക് എന്തുമാത്രം താല്പര്യമുണ്ടോ, അത്രയുമേ ലോകത്തിലെ കാര്യങ്ങളോട് എനിക്ക് താല്പര്യമുള്ളൂ. നിങ്ങൾക്ക് ഹൃദയപൂർവ്വം അങ്ങനെ പറയുവാൻ കഴിയുമോ? പൗലോസ് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്, ഞാൻ ലോകത്തോടുള്ള ബന്ധത്തിൽ ക്രൂശിക്കപ്പെട്ടവനാണ്.
That means when the worldly people look at me, they have got as much attraction towards me as towards a stinking corpse on the cross.
ലോകത്തിന്റെ കാര്യങ്ങളിൽ മനസ്സ് വെച്ചിരിക്കുന്ന ലോക മനുഷ്യർ എന്നെ നോക്കുമ്പോഴും ക്രൂശിൽ ജീർണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശവശരീരത്തോട് അവർക്കുണ്ടാകുന്ന താല്പര്യമേ എന്നോടും
ഉണ്ടാകും.
പൗലോസ് പറയുന്നതിന്റെ അർത്ഥം ഇതാണ്, ലോകത്തിൽ പ്രശസ്തനാകുവാൻ മാന്യതയുള്ളവനാകുവാൻ ഞാൻ പരിശ്രമിക്കുന്നില്ല.
ഐ ഹാവ് ഓൺലി വൺ ലൈഫ്,
എനിക്കൊരൊറ്റ ജീവിതമേ ഉള്ളൂ.
ആൻഡ് ഐ വാണ്ട് ടു പ്ലീസ് ഗോഡ് എവറി സിംഗിൾ ഡേ ഓഫ് മൈ ലൈഫ്.
എന്റെ ജീവിതത്തിന്റെ ഓരോ ദിവസവും എന്നെ രക്ഷിച്ച എന്നെ സ്നേഹിച്ച കർത്താവിനെ പ്രസാദിപ്പിക്കുക മാത്രമാണ് എന്റെ ലക്ഷ്യം.
ഐ ആസ്ക് വെൻ ഐ സ്പീക്ക് ടു ദി യങ് സിസ്റ്റേഴ്സ് ഇൻ അവർ ചർച്ച്,
ഞങ്ങളുടെ സഭയിൽ ചെറുപ്പക്കാരായ സഹോദരിമാരോട് സംസാരിക്കുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, ഞാൻ ഇങ്ങനെ അവരോട് ചോദിച്ചിട്ടുണ്ട്,
ഐ സെഡ് ഡു യു ഡ്രസ് ഇൻ എ വേ ടു പ്ലീസ് പീപ്പിൾ ഓർ ടു പ്ലീസ് ഗോഡ്,
ദൈവത്തെ പ്രസാദിപ്പിക്കുവാനാണോ അല്ല മനുഷ്യരെ തൃപ്തിപ്പെടുത്താനാണോ നിങ്ങൾ വസ്ത്രം ധരിക്കുന്നത്.
ഐ എം നോട്ട് ഗോണ ഗോ അറൌണ്ട് വിത്ത് എ ടേപ്പ് ടു മെഷർ വാട്ട് ദ സൈസ് ഓഫ് യുവർ ബ്ലൗസ് ഈസ്, ദാറ്റ്സ് നോട്ട് മൈ കോളിംഗ്.
നിങ്ങളുടെ ബ്ലൗസിന്റെ ഇറക്കം എന്തുമാത്രമുണ്ട്, അതിന്റെ അളവുകൾ ഒരു ടേപ്പുമായി നടന്ന് ശ്രദ്ധിക്കുവാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല. എന്റെ പോക്കറ്റിൽ അങ്ങനെയുള്ള അളവുകോൽ ഒന്നുമില്ല എന്ന് ഞാൻ പറയാം.
യു നോ ഇൻ യുവർ ഹാർട്ട്,
എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ അറിയാം,
വെൻ യു ചൂസ് എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഡ്രസ്,
ഒരു പ്രത്യേക നിലയിലുള്ളതായിരിക്കുന്ന വസ്ത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ,
വെൻ യു ടെൽ ദി ടെയ്ലർ ടു കട്ട് ഇറ്റ് ഇൻ എ സർട്ടൻ വേ,
ഒരു പ്രത്യേക നിലയിൽ തയ്യൽക്കാരോട് ആ തുണി വെട്ടുവാൻ ഇന്ന രീതിയിൽ കട്ട് ചെയ്യണം എന്ന് നിങ്ങൾ അവരോട് ആവശ്യപ്പെടുമ്പോൾ, മീറ്റിംഗിൽ നിങ്ങൾ കർത്താവിനെ സ്തുതിക്കുമ്പോൾ നിങ്ങൾ എത്ര വിശുദ്ധരാണെന്ന് മറ്റുള്ളവർക്ക്
തോന്നിയാലും
തയ്യൽക്കടയിലാണ് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ആത്മീയത തെളിയിക്കപ്പെടുന്നത്. ഒരു തയ്യൽക്കടയിൽ ചെന്നാൽ നിങ്ങൾക്ക് ആത്മീയരാണോ ഇല്ലയോ എന്നുള്ളത് അറിയാം എന്ന് ഇതിനു മുമ്പ് ആരെങ്കിലും പ്രസംഗിച്ച്
കേട്ടിട്ടുണ്ടോ?
മറ്റ് പലയിടങ്ങളിലും കേൾക്കുവാനേ കഴിയാത്ത പല കാര്യങ്ങളും നിങ്ങൾ എന്നിൽ നിന്ന് കേൾക്കും.
ഇറ്റ്സ് നോട്ട് വാട്ട് യു ചൂസ്,
നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതല്ല,
ദ റീസൺ വൈ യു ചൂസ് ഇറ്റ്, ദാറ്റ്സ് ദി ഇമ്പോർട്ടന്റ് തിങ്.
ആ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആ വസ്തു അതിനേക്കാളും എന്തുകൊണ്ട് എന്തിനാണ് നിങ്ങളത് ചെയ്യുന്നത്, അതാണ് ദൈവം.
ഐ നെവർ ഇൻ മൈ ലൈഫ് ടെൽ സിസ്റ്റേഴ്സ് വാട്ട് ദേ ഷുഡ് വെയർ,
സഹോദരിമാർ ഏത് നിലയിൽ വസ്ത്രധാരണം ചെയ്യണമെന്ന് ഞാൻ ഇന്നുവരെ ഒരിക്കലും പറഞ്ഞിട്ടില്ല.
ഐ ഡോണ്ട് ഹാവ് എ ഡോട്ടർ, ബട്ട് ഇഫ് ഐ ഹാഡ് എ ഡോട്ടർ ഐ വുഡ്ന്റ് ഈവൻ ടെൽ ഹർ.
എനിക്ക് ആൺമക്കളെ ഉള്ളൂ, നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന പോലെ ഒരു മകൾ എനിക്കുണ്ടായിരുന്നെങ്കിലും അവൾ ഏത് വസ്ത്രം ധരിക്കണം ഏത് നിലയിൽ എന്ന് ഞാൻ പറയുമായിരുന്നു. വസ്ത്രധാരണത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ എന്റെ മോളോട് ഇത് മാത്രം പറയുമായിരുന്നു, മോളെ കർത്താവിനെ പ്രസാദിപ്പിക്കുക ഏത് കാര്യം ചെയ്യുമ്പോഴും.
Don't seek to please men.
മനുഷ്യരെ തൃപ്തിപ്പെടുത്തുവാൻ പരിശ്രമിക്കാതിരിക്കുക.
Let it be an attitude in your life.
നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു മനോഭാവമായി ഇത് മാറട്ടെ.
Parents, you must teach your daughters.
മാതാപിതാക്കന്മാരെ, നിങ്ങളുടെ പെൺമക്കളെ, നിങ്ങൾ ഈ വിഷയം അഭ്യസിപ്പിക്കുക.
Please God, not please men.
മനുഷ്യരെയല്ല മറിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ അവർക്ക് ഉത്സാഹം നൽകുക.
Teach them from childhood.
ബാല്യകാലം മുതലേ ഇത്തരത്തിലുള്ളതായിരിക്കുന്ന ഉത്സാഹമാണ് ലഭിക്കേണ്ടത്. ദൈവത്തെ പ്രസാദിപ്പിക്കുക, ദൈവത്തെ മാത്രം
പ്രസാദിപ്പിക്കുക.
സ്കൂളിൽ പോകുമ്പോഴും നിങ്ങൾ മറ്റുള്ള കുട്ടികളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കാം, സാരമില്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുക. ഇത് തുടർമാനമായി നിങ്ങൾ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുക.
I believe that many children go astray because the parents don't teach them that.
പല കുട്ടികളും വഴിതെറ്റി പോകുന്നതിന്റെ കാരണം മാതാപിതാക്കന്മാർ അവർക്ക് ശരിയായിരിക്കുന്ന ദിശ പറഞ്ഞു കൊടുക്കുന്നില്ല, മാതൃക കാണിക്കുന്നില്ല.
They grow up, they become religious, not spiritual.
അവർ പ്രായപൂർത്തിയാകുമ്പോൾ അവർ മതഭക്തരായി തീരുന്നെന്ന് വരികിലും അവർ ആത്മീയരല്ല, അതാണ് ദുഃഖം.
Let's resolutely, steadfastly set our face to go the way Jesus went.
യേശു പോയ അതേ മാർഗത്തിൽ പോകുവാനായിട്ട് നമുക്ക് മനസ്സുറപ്പിച്ച് നമ്മുടെ മുഖം ആ ദിശയിലേക്ക് തിരിക്കാം.
Do you think Jesus ever thought in his mind, if I do this, it will impress these people in Nazareth?
നിങ്ങൾക്ക് ഭാവനയിൽ കാണാൻ കഴിയുമോ, യേശു എപ്പോഴെങ്കിലും ഇങ്ങനെ ചിന്തിച്ചു കാണുമോ, നസറത്തിലെ ആളുകൾക്ക് സന്തോഷം ഉണ്ടാകുവാനായിട്ട് ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കളയാം എന്ന് ചിന്തിക്കുന്നവർ,
if I dress like this, the people in Nazareth will really be impressed.
നസറത്തിൽ വളർന്ന ഭാരനായിരുന്നപ്പോൾ യൗവനക്കാരനായിരുന്നപ്പോൾ യേശു വിചാരിച്ചോ ഈ പ്രത്യേക ഡ്രസ് ഇട്ടുകൊണ്ട് ഞാൻ നടന്നു കഴിഞ്ഞാൽ ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുമെന്ന്.
ഈവൻ വെൻ ഹി വാസ് എ പ്രീച്ചർ ഐ പ്രീച്ച് ലൈക് ദിസ് എവരിബഡി വിൽ ബി ഇംപ്രസ്ഡ്.
30 വയസ്സ് കഴിഞ്ഞ ഒരു പ്രസംഗിയായിട്ട് യേശുവിനെ നാം കാണുമ്പോഴും ഈ പ്രത്യേക നിലയിൽ പ്രസംഗിച്ചാൽ ആളുകൾക്കൊക്കെ നല്ല മതിപ്പായിരിക്കും എന്ന് ചിന്തിക്കുന്നവർ യേശുവിനെ എനിക്ക് ചിന്തിക്കാറില്ല. ഒരിക്കലും യേശു
ചിന്തിക്കില്ല.
ജീവിതത്തിന്റെ ഒരു മേഖലയിലും മനുഷ്യരുടെ അഭിപ്രായത്തിന് വില കൊടുക്കാതിരുന്ന യേശുവിനെയാണ് എനിക്ക് കാണാൻ
കഴിയുന്നത്.
ഞാൻ വിശ്വസിക്കുന്ന വൃത്തിയുള്ള വസ്ത്രങ്ങൾ മാന്യമായ നിലയിൽ എപ്പോഴും ധരിക്കുന്നവനായിരുന്നു യേശു. എപ്പോഴും വെടിപ്പും വൃത്തിയുമുള്ള വസ്ത്രം ധരിക്കുന്ന ഒരു യേശുവിനെ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുകയുള്ളൂ. നിങ്ങൾ ചോദിക്കുമായിരിക്കും, സഹോദരൻ കണ്ടിട്ടുണ്ടോ യേശു വസ്ത്രം ധരിക്കുന്നു?
The people went into the tomb after the resurrection.
Njan oru drishtantham parayam. Uyathirunelpinu shesham Yesuvine adakke kallara kaananayittu poyavar kanda oru kaazhcha.
They found the napkin folded and kept there. Who folded it? That is my question.
Uyathirunetta Yesuvinte kallarayile aa roomale churutti ഹോൾഡ് ചെയ്ത് ഭംഗിയായിട്ട് വെച്ചിരിക്കുന്നതും കണ്ടു എന്ന സുവിശേഷത്തിൽ നമ്മൾ
വായിക്കുന്നുണ്ട്.
എന്റെ ചോദ്യം അതാണ്, ആരായത് മടക്കി വെച്ചിരുന്നത്? ദൂതന്മാരത് മടക്കിയില്ല എന്നാണ് എന്റെ
ബോധ്യം.
യേശു തന്നെ അത് ചെയ്തെന്നാണ് ഞാൻ
വിശ്വസിക്കുന്നത്.
മരിച്ചവരുടെ ഇല്ലെന്ന് താൻ എഴുന്നേറ്റു. ഈ ടവൽ ഉണ്ടല്ലോ, ഈ റൂമാല്, അത് അതിങ്ങനെ ചുരുണ്ടു കിടക്കുകയായിരുന്നു. പക്ഷെ കർത്താവ് അങ്ങ് നേരെ വെളിയിലിറങ്ങി പോയില്ല, അത് മടക്കി വൃത്തിയായിട്ട് അവിടെ വെച്ചിട്ടാണ് പോയത്.